ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
யஸ்து அவிஞானவான் பவதி அமனஸ்க சதா சுசிஹி ந ச தத்வதமாப்னோதி சம்சாரம் ச அதிகச்சதி. யஸ்து பாஷித அவிஞானவான் பவதி அமனஸ்க அப்ரக்ரஹீத மனஸ்க ச தத ஏவ அசுசிஹி சத ஏவ ந சரதி. தத்பரோக்தம் அக்ஷரம் யத் பரம் பதம் ஆப்னோதி தேன சாரதினா ந கேவலம் கைவல்யம் நாப்னோதி சம்சாரம் ச ஜன்ம மரண லட்சணம் அதிகச்சதி. யஸ்து அவிஞ்ஞானவான் பவதி யஹது அவிஞ்ஞானவான் எதுவனானோ அவிஞ்ஞானவான் விவேகம் இல்லாதவனாயிருக்கின்றது. எதர் புத்தியிலானோ விவேகம் இல்லாத்தது. നേരത്തെ പറഞ്ഞല്ലോ പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം, അതിനെക്കുറിച്ചെല്ലാമുള്ള വിവേകം വേണം. എന്താണ് പ്രവൃത്തി, എന്താണ് നിവൃത്തി, എന്താണ് മോക്ഷമാർഗം, എന്താണ് സംസാരമാർഗം, ഇതിനെക്കുറിച്ചുള്ള വിവേകമില്ലാത്തവൻ അമനസ്ക എന്ന് പറഞ്ഞാൽ അപ്രഗൃഹീത മനസ്ക, നിയന്ത്രിതമായ മനസ്സില്ലാത്തവൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ, വാസനാപ്രേരിതമായി സ്വഇച്ഛയ്ക്ക് വിപരീതമായും മനസ്സ് പ്രവർത്തിക്കുന്നു. പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം, നല്ല വഴിക്ക് പ്രവർത്തിക്കണം എന്നാണ് ചിന്തിക്കുന്ന വിവേകികളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷേ മനസ്സങ്ങനെ പ്രവർത്തിക്കാറില്ല. കാരണം തന്റെ ഇച്ഛയേക്കാൾ പ്രബലമാണ് തന്റെ വാസന. ആ വാസനകൾ സദ്വാസനയാണെങ്കിൽ ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കാം. പക്ഷേ ആ വാസന ഒരിക്കലും സദ്വാസന മാത്രമായിരിക്കില്ല, ദുർവാസനകളും കാണും. അതാണ് ഇവിടെ പറയുന്നത് പ്രഗ്രഹീത മനസ്ക, നിയന്ത്രണമില്ലാത്ത പ്രഗ്രഹം മനഃപ്രഗ്രഹമേ വെച്ചാണ് മനസ്സാകുന്ന കടിഞ്ഞ. മനസ്സ് കടിഞ്ഞാണിന്റെ സ്ഥാനം. പക്ഷെ ആ മനസ്സ് കടിഞ്ഞാണല്ലാതായിരിക്കുക, ബുദ്ധിയുടെ കൈ കടിഞ്ഞാണല്ലാതെ മനസ്സ് പ്രവർത്തിക്കുക, മനസ്സ് സ്വേച്ഛയ വിഷയങ്ങളിൽ വ്യാപരിക്കുക, വിഷയങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ വരുന്നവന്റെ എന്ത് സംഭവിക്കുന്നു? സ തത ഏവ അശുചി. അവൻ അക്കാരണം കൊണ്ട് തന്നെ മനസ്സിന് നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? അവൻ അശുചിയായിത്തീരുന്നു എന്നാണ്. വളരെ വ്യക്തമായ ഭാഷയിലാണ് ഇവിടെ ശ്രുതി പറയുന്നത്, അവൻ അശുചിയാണ്, ശുചിത്വം ഇല്ലാത്തവനാണ് എന്നർത്ഥം. അപ്പൊ ശുചിത്വം എന്ന് പറയുന്നത് മനസ്സിന്റെ കാലുഷ്യമില്ലാത്ത അവസ്ഥയാണ്. മനസ്സ് നിയന്ത്രണമില്ലാതെ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചാൽ മതി, സദാ പ്രവർത്തിക്കണമെന്നില്ല. എപ്പോഴെങ്കിലും മനസ്സ് നിയന്ത്രണമില്ലാതെ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനസ്സ് സദാ അശുചിയായിപ്പോകും. അതാണ് സദായിവ എന്ന് പറഞ്ഞത്. കാരണം അങ്ങനെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ആ മനസ്സ് പോകുന്നത് ദുർമാർഗത്തിലേക്കായിരിക്കും. അത് മനസ്സിൽ ഉണ്ടാക്കുന്ന കറകൾ അത് മനസ്സിനെ കലുഷമാക്കും, മനസ്സിനെ അസ്വസ്ഥമാക്കും. ആ അസ്വസ്ഥത ജീവിതം മുഴുവൻ തുടർന്നു നിൽക്കും. അതുകൊണ്ട് പറയുന്നു സദായവ. മനസ്സ് കലുഷമായിരിക്കുന്നതാണ് ഇവിടെ മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മനസ്സ് കളങ്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ശുദ്ധമാക്കിയെടുക്കുക പ്രയാസമുള്ള കാര്യമാണ്. മനസ്സിൽ നിന്ന് സത്യം പോയി കഴിഞ്ഞാൽ, മനസ്സിന്റെ ശുദ്ധിയാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്, അത് മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അത് മനസ്സിന് നഷ്ടപ്പെടുന്നപ്പോ സ്വന്തം മനസാക്ഷിക്ക് വിപരീതമായി, തന്റെ ബോധത്തിന് വിവേകത്തിന് വിപരീതമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോഴാണ്, മനസ്സ് പ്രവർത്തിച്ചു പോകുമ്പോഴാണ്, മനസ്സ് അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതമായി തീരുമ്പോൾ മനസ്സിൽ കറകൾ കറ്റും, കളങ്കം വരും. അത് മനസ്സിനെ സദാ അസ്വസ്ഥമായി കൊണ്ടേരി. അതാണ് ഇവിടെ ശ്രുതി പ്രത്യേകം പറയുന്നത് സദായവ എന്നത്. വീഴ്ച ഒരു തവണ സംഭവിച്ചാൽ മതി, പക്ഷെ മനസ്സ് എന്നേക്കുമായി കലങ്ങിയിരിക്കും, അശുദ്ധമായി. ആ അശുദ്ധിയിൽ നിന്ന് മോചനം നേടുക വളരെ പ്രയാസമാണ്. പിന്നെ മനസ്സിനെ എത്രയൊക്കെ നല്ല വഴിയിൽ നയിക്കാൻ ശ്രമിച്ചാലും പറ്റിയ കറകൾ. എന്തുകൊണ്ട്? ഇതെല്ലാം ദുർവാസനകളായി മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കും. കഴിയാൻ വൃത്തിയാകാതെ അതങ്ങനെ ഇരിക്കും. അതാണ് സദാ അശുചി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും മനസ്സിന് കളങ്കമാകാതെ സൂക്ഷിക്കുക എന്നാണ്. മനസ്സിനും ഒരിക്കലും സത്യത്തെ കൈവിടാതിരിക്കുക. അതാണ് അതിനെ കളങ്കമാക്കിയിട്ട് പിന്നെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നതിനും ഏറ്റവും നല്ലത്. അങ്ങനെ ഒരാൾ കഴിയുമെങ്കിൽ അത് ഭാഗ്യവാനാണ്. പക്ഷെ അങ്ങനെയുള്ള ഭാഗ്യം അപൂർവം ജീവന്മാർക്കേ ലഭിക്കാറുള്ളൂ. കാരണം മനസ്സിന്റെ സ്വഭാവം അതാണ്, അതേസമയം പിടിവിട്ട് പോകാൻ അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ സത്യത്തെ നിലനിർത്താൻ, കളങ്കമില്ലാതിരിക്കാൻ അത് പ്രയാസമാണ്. അതിൽ വിശുദ്ധിയെ നിലനിർത്തുക പറയുന്നു. പക്ഷെ മനസ്സ് അങ്ങനെ നിയന്ത്രണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് അശുചിയാകും, എന്നേക്കും അശുചിയായി തന്നെ ഇരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മനസ്സ് കലുഷമായി കഴിഞ്ഞാൽ, അതിൽ കളങ്കം വന്നു കഴിഞ്ഞാൽ, നസരഥി, ആ രഥി, ആ യാത്രികൻ, ആ ജീവാത്മാവ് തത്പൂർവോക്തം അക്ഷരം, ഇന്നു പറഞ്ഞതായ അക്ഷരം, വൈഷ്ണവം പദം എന്ന് പറഞ്ഞല്ലോ, യത് പരം പദം, ശ്രേഷ്ഠമായ പദം, പരം ശ്രേഷ്ഠം, ആ ശ്രേഷ്ഠമായ സ്ഥാനത്തെ നാപ്നോതി, എത്തിച്ചേരുന്നില്ല. തേന സാരഥിന, ആ സാരഥിയെ ഉപയോഗിച്ച്, ആ വിവേകം നഷ്ടപ്പെട്ട സാരഥിയെ, ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ രഥി, ആ ജീവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല. എന്നുവെച്ചാൽ ആ ജന്മത്തിൽ എത്തിച്ചേരുന്നില്ല എന്നർത്ഥം. ആ വർത്തമാന ജന്മത്തിൽ അയാൾക്ക് ഒരിക്കലും എത്തിച്ചേരില്ല എന്നർത്ഥം. ഏതെങ്കിലും ജന്മത്തിൽ അയാൾ മനസ്സിന് നിയന്ത്രണം വന്ന് വിശുദ്ധിയെ പ്രാപിച്ച് എത്തിച്ചേരാം. പക്ഷെ ഏതൊരു ജന്മത്തിലാണോ അത് കലുഷമായത്, കളങ്കമായത്, ആ ജന്മത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് പ്രയാസമാണ് എന്നർത്ഥം. പിന്നെ ആ ജന്മത്തിൽ ചെയ്യുന്ന പരിശ്രമങ്ങൾ മനസ്സിന്റെ വിശുദ്ധിക്ക്, വരും ജന്മങ്ങളിലെ മനസ്സിന്റെ വിശുദ്ധിക്ക് ഉപകരിക്കും. വരും ജന്മങ്ങളിൽ ഉള്ള പ്രയത്നം കൊണ്ടയാൾ വിശുദ്ധനായി മനസ്സിൽ സത്യം വന്ന് അയാൾ ലക്ഷ്യത്തിലെത്തിച്ചേരും എന്നർത്ഥം. അസത്യമാണ് മനസ്സിനെ കളങ്കപ്പെടുത്തുന്നത്. അസത്യത്തിൽ നിന്ന് അത് അങ്ങനെ കളങ്കപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സത്യത്തിലേക്ക് വരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും നിരാശപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും ജന്മങ്ങൾ ഉള്ളതുകൊണ്ട്, ഈ സംസാരം ഇങ്ങനെ തുടർന്ന് കിടക്കുന്നുണ്ട്, ആശയ്ക്ക് വകയുണ്ട്, എന്നെങ്കിലും രക്ഷപ്പെടാൻ പറ്റും എന്നാണ്. എന്നാ അപ്പനോദി എന്നാണ് ശ്രുതി പറയുന്നത്. രക്ഷപ്പെടില്ലെന്നാണ്. വർത്തമാന ജന്മത്തിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്നർത്ഥം. ഇന്ന കേവലം കൈവല്യം നാപ്നോതി, മോക്ഷത്തെ പ്രാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്താണ് സംസാരം ച ജന്മ മരണ ലക്ഷണം അധികരിച്ചത്. ഈ സംസാരത്തെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിൽ അസത്യം കടന്നുകൂടിയാൽ അത് കളങ്കപ്പെട്ടാൽ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല എന്നുള്ള പോട്ടെ. കാരണം അവന് മരിക്കേണ്ടി വരുന്നു ആ ജന്മത്തിൽ, അപ്പൊ പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരും. അതാണ് സംസാരം. അതാണ് സംസാരം ച ജന്മ മരണം. പിന്നെ തുടർന്നുള്ള ജന്മങ്ങളിൽ പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അയാൾക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അതാണ് ജനന മരണ ലക്ഷണം. ജന്മ മരണ രൂപത്തിലുള്ളതാണ് സംസാരം. സംസാരത്തിന്റെ വ്യാഖ്യാനമാണ് ജന്മ മരണ ലക്ഷണം എന്നുള്ളത്. അത് അധികരിച്ച് അതിനെ പ്രാപിക്കുന്നു എന്നാണ്. അതുകൊണ്ട് മനസ്സ് കളങ്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രം ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അത് കളങ്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ രക്ഷ, കളങ്കപ്പെട്ടു പോയാൽ പിന്നെ അടുത്ത ജന്മത്തിലേക്ക് നോക്കിയാൽ മതി എന്നാണ്. അതാണ് പറഞ്ഞത് സംസാരം അധികരിച്ചത് എന്ന് പറയുന്നത്. ആരെയും നിരാശപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതല്ല, ഒരു സത്യത്തെ പറയുകയാണ് ഇവിടെ ശ്രുതി. അത് തറപ്പിച്ചും പറയുന്നു, പ്രാപിക്കത്തില്ല, സംസാരത്തെ പ്രാപിക്കുകയും ചെയ്യും. രണ്ടു കാര്യങ്ങൾ ഈ മന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ പറയുമ്പോൾ ചില ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തായാലും കളങ്കപ്പെട്ടു കഴിഞ്ഞു, ഇനി ഇപ്പൊ ആ വഴിക്ക് തന്നെ പോട്ടെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. രക്ഷപ്പെടില്ലെന്നാണല്ലോ ശ്രുതി പറയുന്നു. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ തന്നെ പോകണമെന്നാണ് താല്പര്യമെങ്കിൽ ആർക്കും മൂക്ക് കയറിട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ശരി, അങ്ങനെ പോവാം. അല്ല. നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ കളങ്കം വരുത്താതെ സൂക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ സംസാരം ചാതികേച്ചതി, ജന്മ മരണങ്ങളെ പ്രാപിക്കുന്നു എന്നാണ്. അത് കൂടുതൽ പ്രാപിക്കേണ്ടി വരത്തില്ല, കുറച്ച് ജന്മ മരണങ്ങളിലൂടെ തന്നെ കാര്യം സാധിക്കാൻ പറ്റും. അതാണ് അത്, അതിൽ നിന്ന് പിന്മാറിയാലുള്ള ഗുണം അതാണ്. എപ്പോഴെങ്കിലും പിന്മാറാൻ കഴിഞ്ഞാൽ, കാരണം മനസ്സിൽ ഒരിക്കൽ കളങ്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. പിന്മാറാൻ തോന്നത്തില്ല, പിന്മാറാൻ കഴിയത്തില്ല, കൂടിക്കൂടി കൂടി വരും. അപ്പൊ എപ്പോഴെങ്കിലും അത് പിന്മാറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരും ജന്മങ്ങളിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ടാണ് ജന്മ മരണങ്ങളെ പ്രാപിക്കുന്നു പറഞ്ഞത്. ജന്മ മരണങ്ങൾ പിന്നീട് കുറവായിരിക്കും. അതുകൊണ്ട് മനസ്സിന്റെ കളങ്കം, അതിന്റെ ഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ബുദ്ധിക്ക് വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ആ സംഭവിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തെ അവൻ പ്രാപിക്കുന്നില്ല, സംസാരത്ത് പ്രാപിക്കുന്നു. അതാണ് അതിന്റെ ഫലം. യസ്തു അഭിജ്ഞാനവാൻ ഭവതി അമനസ്കസദാശുചി നസ തത്പദം ആപ്നോതി സംസാരം ചാധിഗച്ഛതി യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്കസദാശുചി സതു തത്പദം ആപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ. ഭാഷ്യം പറയുന്നു, യസ്തു ദ്വിതീയോ വിജ്ഞാനവാൻ വിജ്ഞാനവത് സാരത്യുപേതോ രഥി വിദ്വാൻ ഇത്യേതത് യുക്തമനാഹ സമനസ്കഃ സ തദേവ സദാശുചിഃ സതു തത്പദമാപ്നോതി യസ്മാത് ആപ്താത് പദാത് അപ്രച്യുതഃ സൻ ഭൂയഃ പുനർ ന ജായതേ സംസാരേ. യഹതോ ഏതൊരുവനാണ് ദ്വിതീയഹൻ ഇതരൻ, ഇനി മറ്റൊരു കൂട്ടരുണ്ടല്ലോ. വഴി തെറ്റിപ്പോയവരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇനി വഴി തെറ്റാത്തവർ, വിജ്ഞാനവാൻ വിജ്ഞാനമുള്ളവൻ, വിജ്ഞാനവത് സാരഥി ഉപേത, വിജ്ഞാനിയായ വിവേകിയായ സാരഥി ബുദ്ധിയോടുകൂടിയവൻ എന്ന് പറയുമ്പോൾ ജന്മനാൾ തന്നെ, ജനനാൾ തന്നെ വിവേകത്തോടുകൂടി ജനിക്കുന്നു എന്നത്. കുറെയൊക്കെ കളങ്കപ്പെട്ടിട്ട് വരുന്നവനല്ല, ജന്മനാൾ തന്നെ ഈ സംസാരത്തിന്റെ കളങ്കങ്ങളൊന്നും ബാധിക്കാതെ ശുദ്ധമായ പരിശുദ്ധമായ മനസ്സോടുകൂടി വന്നവൻ, ആ മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നവൻ, കളങ്കങ്ങളേശാത്തവൻ, അങ്ങനെയുള്ള ബുദ്ധിയുള്ളവനായ രഥി ആ യാത്രികൻ, വിദ്വാൻ വിവേകിയായ ആ ജീവൻ. ജന്മനാൽ തന്നെ ചിലർക്ക് ആ വിവേകം ഉണ്ടായിരിക്കും, മനസ്സ് ദുർമാർഗത്തിലേക്കൊന്നും പോകാതെ സന്മാർഗത്തിൽ തന്നെ സഞ്ചരിച്ചു പോകുന്ന സുഹൃതശാലികൾ, ഭാഗ്യവന്മാർ, പുണ്യശാലികൾ അവരാണെങ്കിലോ യുക്തമനാഹ യുക്തമനസ്സുള്ളവരായി, സമനസ്ക അവരുടെ മനസ്സൊരിക്കലും വഴിതെറ്റുന്നില്ല, അവരുടെ മനസ്സ് ഒരിക്കലും അസത്യം വരുന്നില്ല, കളങ്കം വരുന്നില്ല, സന്മാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? സ തതയേവ, അങ്ങനെ പരിശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സുള്ളവർ. അക്കാരണം കൊണ്ട് തന്നെ ഒരിക്കലും ആ മനസ്സ് വഴിപഴയ്ക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ സദാശുചിഹി, സദാ ശുചിത്വമുള്ളവരായിരിക്കുന്നു. അവരുടെ മനസ്സ് സദാ തെളിഞ്ഞിരിക്കുന്നു, ശുദ്ധമായിരിക്കുന്നു. ചിത്തശുദ്ധി എന്നല്ല നമ്മൾ പറയുന്നു, രാഗദ്വേഷങ്ങളൊന്നുമില്ലാതെ, മതമാത്സര്യങ്ങളൊന്നുമില്ലാതെ, കാമക്രോധങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ മനസ്സന്മാരായിരിക്കുന്നു. നിർമ്മലമായ മനസ്സുള്ള അവർ. നിർമ്മലമായ മനസ്സിന്റെ പ്രത്യേകത എന്താണ്? അത് അക്ഷുബ്ധമായിരിക്കും, ശാന്തമായിരിക്കും. എന്നാണ് നിർമ്മല മനസ്സിന്റെ അടയാളം. ശാന്തമായ മനസ്സുള്ളവർ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ടെൻഷൻ എന്ന മനസ്സിന്റെ, അതാണ് മനസ്സിന്റെ അശുദ്ധിയുടെ ഒരു പ്രധാന ലക്ഷണം. ശാന്തമായ മനസ്സിൽ അത് കാണത്തില്ല. അതിന് കാരണമായിരിക്കുന്ന ഈ മനസ്സിൽ വരുന്ന ടെൻഷന് കാരണമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ, അതാണ് അതിന് കാരണം. സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതവിടെ കാണത്തില്ല. ശാന്തമായ മനസ്സായിരിക്കും, സ്വച്ഛമായ മനസ്സ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? അവർ സതുത്തത്പദമാപ്നോതി, അവരാ പരമപദത്തെ പ്രാപിക്കുന്നു. ആ ശാന്തമായ മനസ്സോടുകൂടി തന്നെ ജനിച്ച് അശാന്തമായ മനസ്സോടുകൂടി ജീവിച്ച് ആ ജന്മത്തിൽ തന്നെ പരമപദത്തെ പ്രാപിക്കുന്നു. അവർക്ക് പിന്നെ വരും ജന്മങ്ങളിലേക്ക് ഒന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് പ്രാപിച്ചു കഴിഞ്ഞാലോ യസ്മാത് പ്രാപ്താത് പദാത്, ഇതാണ് ശ്രുതി മോക്ഷത്തെക്കുറിച്ച് പറയുന്നത്. ആ ഒരു പദവിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അശാന്തമായ മനസ്സാണ് അതിന് മോക്ഷം. ആ ശാന്തമായ മനസ്സിൽ മറ്റെല്ലാം ഉണ്ടായിക്കൊള്ളും. ഈ പറയുന്ന അദ്വൈതികളും മറ്റും പറയുന്ന തത്വജ്ഞാനവും വിവേകവും എല്ലാം വേണ്ടതെല്ലാം ഉണ്ടായിക്കൊള്ളും. അതിന്റെ നിമിത്തങ്ങൾ സാഹചര്യങ്ങളെല്ലാം വന്നു ചേരും. വന്നു ചേർന്ന ആ ജ്ഞാനത്തെ പ്രാപിച്ച് ശാന്തന്മാരായി തന്നെ അപ്രച്യുതഹസ്തൻ, അതിനൊന്നും വഴുതിപ്പോകാതെ ച്യുതി സംഭവിക്കുക. ആ മാർഗത്തിലും ച്യുതി സംഭവിക്കുന്നില്ല, ലക്ഷ്യത്തിലും ച്യുതി സംഭവിക്കുന്നില്ല. ച്യുതി എവിടെയും സംഭവിക്കാം. ലക്ഷ്യത്തോടടുക്കുമ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് വിട്ടുപോകാം. മാർഗത്തിൽ തന്നെ പലതവണ സംഭവിക്കാം, പക്ഷെ ഇത് ഒരിക്കൽ പോലും സംഭവിക്കാതെ ഭൂയഹ ആ മോക്ഷപദവിയിലെത്തിയിട്ട് പുനഃ, അതിന്റെ അർത്ഥമാണ് വീണ്ടും ന ജായതേ സംസാരം, ഈ സംസാരത്തിലേക്ക് വരുന്നില്ല, ജനിക്കുന്നില്ല. ഇതാണ് മോക്ഷമെന്ന് പറയുന്നത്. മോക്ഷത്തെ പ്രാപിക്കുന്നവൻ പിന്നീടൊരിക്കലും മായയ്ക്ക് അധീനനാകുന്നില്ല, അവിദ്യയ്ക്ക് അധീനനാകുന്നില്ല. അതാണ് ജ്ഞാനം കൊണ്ടേ മോക്ഷം ഉണ്ടാകുമെന്ന് അദ്വൈതികൾ വാശി പിടിക്കുന്നത് കൊണ്ടാണ്. അവർ പറയുന്നു ഏതെങ്കിലും തരത്തിൽ മോക്ഷം ഉണ്ടാകുന്നു എന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് വലിയ മോക്ഷമായാലും ശരി, ആ മോക്ഷത്തിൽ അധികാരം തുടരാൻ പറ്റത്തില്ലെന്ന്. എന്തുകൊണ്ട്? ആത്മാവ് നിത്യമുക്തമാണ്. അപ്പൊ നിത്യമുക്തമായി ആയിരിക്കുന്ന ആത്മാവ് എന്നും മോക്ഷത്തിൽ തന്നെ കഴിയുന്നു. അങ്ങനെ മോക്ഷത്തിൽ കഴിയുന്നെങ്കിലും ഇപ്പോ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു വൈരുദ്ധ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈ വൈരുദ്ധ്യത്തിനൊരു കാരണം വേണമല്ലോ, അജ്ഞാനം. അജ്ഞാനം എന്ന് പറയുന്നത് ഇരുട്ട്. ഇരുട്ട് പ്രകാശം കൊണ്ടേ നശിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ അജ്ഞാനം വെളിച്ചം കൊണ്ട്, ജ്ഞാനപ്രകാശം കൊണ്ടേ നശിക്കൂ. ആ ജ്ഞാനപ്രകാശം, ആ പ്രകാശത്തിന്റെ സ്വരൂപം എന്താണ്? സൂര്യപ്രകാശം. അത് ഇരുട്ടിനെ നശിപ്പിക്കുന്ന പ്രകാശം ആണ്, പക്ഷെ അത് ജഡമാണ്. ആ പ്രകാശം, അതിനും നാശം വരാം, വീണ്ടും ഇരുട്ട് വരാം. പക്ഷെ ഇവിടുത്തെ പ്രകാശം അങ്ങനെയല്ല, ജ്ഞാനപ്രകാശമാണ്. ആ പ്രകാശം എന്താണ്? അതിന്റെ സ്വരൂപം, ആ ജ്ഞാനത്തിന്റെ സ്വരൂപം, താൻ ഒരിക്കലും ബന്ധനസ്ഥനായിട്ടില്ല എന്നുള്ളതാണ് ആ ബോധം. നിത്യമുക്തനാണെന്നുള്ള ബോധം, ആ ബോധം ത്തിൽ പിന്നെ അജ്ഞാനത്തിന് നിലനിൽക്കാൻ വഴിയില്ല. ഏത് അജ്ഞാനമാണോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടെന്ന് താൻ കരുതിയിരുന്നത്, നശിച്ചു കഴിഞ്ഞു. അത് നശിച്ചാൽ ആ നാശത്തിന്റെ ബോധമാണ് എന്താണ്? തന്നിൽ ഒരിക്കലും അജ്ഞാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, താൻ ഒരിക്കലും ബന്ധനത്തിന് വഴിപ്പെട്ടില്ല എന്നുള്ളത്, കാലാതീതമായ മുക്തസ്വരൂപിയാണ് താൻ എന്നുള്ള ആ ബോധം. ആ ബോധത്തിൽ പിന്നീട് അവിടെ അജ്ഞാനത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ അജ്ഞാനം രണ്ടാമതൊന്നും അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് പിന്നെ ബന്ധ ശങ്കയെ വീണ്ടും താൻ ബന്ധനത്തിലേക്ക് പോകും എന്ന് ശങ്കിക്കേണ്ടതായിട്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് മുക്തൻ ഒരിക്കലും വീണ്ടും സംസാരത്തിലേക്ക് വരുന്നില്ല. അവിടെ സംസാരം വരാനൊരു സംസാരം വേണ്ടേ? ഒരു സംസാരം ഉണ്ടെങ്കിലല്ലേ വരത്തും. ജന്മ ജരാമരണങ്ങൾക്കെല്ലാം ഒരു സ്ഥാനം വേണം. അങ്ങനെ ഒരു സ്ഥാനമേ ഇല്ലെങ്കിൽ പിന്നെ എവിടേക്ക് വരും? സംസരണം ചെയ്യുന്നതിനിടമില്ല. അതുകൊണ്ട് മുക്തനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രണ്ടാമത് സംസാരം എന്നൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? ബോധം, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചിരിക്കുന്നു, ആ സംസാര കൽപ്പനകളെല്ലാം അറ്റിരിക്കുന്നു. അത് ജ്ഞാനം കൊണ്ടേ സാധിക്കും. വെളിച്ചം കൊണ്ടേ ഇരുട്ട് പോകത്തുള്ളൂവെങ്കിൽ ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കൂ. അജ്ഞാനനാശം കൊണ്ട് മാത്രമേ മോക്ഷം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മോക്ഷത്തെ ഒരാൾ നേടിയെന്ന് കരുതിയാൽ, ഈ ലോകം വിട്ട് മറ്റേതെങ്കിലും ലോകത്തിൽ പോവുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം സംസാരത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കും. അവിടെയൊന്നും അജ്ഞാനനാശം സംഭവിക്കുന്നില്ല, ജ്ഞാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതൊന്നും മോക്ഷമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പുനർനജായതേ, വീണ്ടും ജനിക്കുന്നില്ല. അതുകൊണ്ട് മറ്റു ചിലർ കൽപ്പിക്കും, എന്താണ്, ആത്മാവ് മുമ്പ് മുക്തനായിരുന്നു, പിന്നെ അതിന് ബന്ധനം വന്നു, മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എന്ന നമ്പർ. മുമ്പ് ആത്മാവ് മുക്തനായിരുന്നു, എല്ലാ ആത്മാക്കളും മുക്തന്മാരായിരുന്നു, അതിന് ബന്ധം വന്നു. അങ്ങനെ മുമ്പ് ബന്ധനം, പിന്നീട് മോക്ഷം, വീണ്ടും ബന്ധനം, അങ്ങനെ ഒന്നില്ല. ഒരിക്കൽ മുക്തനായ ആത്മാവിന് ആണ് ഈ സംസാരം വന്നിരിക്കുന്നതെങ്കിൽ വീണ്ടും അത് തന്നെ സംഭവിക്കും. വീണ്ടും മോക്ഷം വന്നു കഴിഞ്ഞാലും വീണ്ടും ബന്ധം വരും. അപ്പൊ ഇത് തന്നെ ബന്ധമോക്ഷങ്ങൾ തന്നെ സംസാരമായിട്ട് മാറും. ബന്ധമോക്ഷ സംസാരം, അങ്ങനെ ഒരു പുതിയ സംസാരം വരും, ഒരു യാത്ര വരും. ആദ്യം ആത്മാവ് മുക്തമായിരുന്നു, പിന്നീട് എങ്ങനെയോ മായ വന്ന് പിടികൂടി വീണ്ടും പരിശ്രമിച്ച് മോക്ഷത്തെ നേടിയാൽ വീണ്ടും വരും അതേ മായ, വീണ്ടും വരാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മുമ്പ് മുക്തനായിരുന്ന ആത്മാവിന് സംസാരം വന്നിട്ടില്ല. അതുകൊണ്ട് ആത്മാവ് ഒരിക്കൽ ബന്ധനം, രണ്ടാമത് ഒരിക്കൽ മോക്ഷം, അങ്ങനെ രണ്ടവസ്ഥകൾ ആത്മാവിലില്ല. അതാണ് ശരിയായ തത്വജ്ഞാനം, അത് നിത്യമുക്തമാണ് എന്നുള്ള ബോധമാണ് പറയുന്നത്. ഇത് അത് ശാബ്ദികമായ അറിവിൽ നിന്നും സ്വാനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് ജീവൻ ഇപ്പോഴും ബന്ധനത്തിൽ തന്നെ കഴിയുന്നത്. അത് സ്വാനുഭവത്തിലേക്ക് വരുമ്പോൾ അത് സത്യമായി മാറും, പിന്നെ ജീവന് ബന്ധമോക്ഷങ്ങളില്ല എന്നുള്ളത് വ്യക്തമാകും. അതിനെയാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം കൊണ്ടാണ് ശരിക്കുള്ള മോക്ഷം. ആ ജ്ഞാനത്തെ ബോധിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ഇക്കാര്യം പറയുന്നത്. പുനർന ജായതേ, വീണ്ടും അവൻ ജനിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും മുക്തനായിരുന്നിട്ട് പിന്നെ ബന്ധനത്തിലേക്ക് വന്നതല്ല. ഈ ബന്ധനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു, രണ്ടാമത് വന്നതല്ല. മറിച്ച് ഈ ബന്ധനമില്ലാത്ത അവസ്ഥ എന്നും കാലാതീതമായി അതിനുള്ളതാണ്, ത്രികാലാതീതമായി അതാണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം. ആ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള വിവേകം ഇല്ലാത്തതുകൊണ്ടാണ് മുമ്പ് ഇതിനൊരു മോക്ഷവും പിന്നീടൊരു ബന്ധവും വീണ്ടും മോക്ഷവും എല്ലാം നമ്മൾ കൽപ്പിക്കുന്നത്. അത് ഇവിടെ ശ്രുതി വ്യക്തമാക്കുന്നു. ഒരിക്കലും മുക്തന് വീണ്ടും സംസാരം ഇല്ല, കാരണം അജ്ഞാനം നശിച്ചതുകൊണ്ട്. എന്തുകൊണ്ട് മുക്തന് സംസാരമില്ല? അജ്ഞാനം നശിക്കുന്നതുകൊണ്ട്. അജ്ഞാനം നശിച്ചാൽ വീണ്ടും അജ്ഞാനം ഉണ്ടായിക്കൂടെ? ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അത് അജ്ഞാനത്തിന്റെ സ്വരൂപം അതാണ്. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുണ്ടാകാൻ കഴിയത്തില്ല, കാരണം ജ്ഞാനം നിൽക്കുന്നു. അപ്പോ അജ്ഞാനത്തിന് വീണ്ടും വരാൻ കഴിയുന്നില്ല. അജ്ഞാനം ഇല്ലാതായി, ഇല്ലാതാകുന്നത് എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മുക്തന് വീണ്ടും സംസാരമില്ല എന്നാണ്. അത് ഇവിടെ പറയുന്നത് സമനസ്കൻ ആയിരിക്കുന്നവനാണെങ്കിൽ, മനസ്സിന് നിയന്ത്രണമുള്ളവനാണെങ്കിൽ സദാശുചിയായിരിക്കും, സദാശാന്തനായിരിക്കും. ശാന്തി അതുതന്നെയാണ് ശുചിത്വം മനസ്സിന്റെ. അവൻ ഈ ജന്മത്തിൽ തന്നെ മുക്തനായിത്തീരുന്നു, അവന് പിന്നീടൊരു ജന്മത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന്. യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി സതു തത്പദമാപ്നോതി യസ്മാൻ ഭൂയോ ന ജായതേ കിം തത്പദം ഇത്യാഹ. എന്താണ് ആ തത്പദം? തത്പദം ആപ്നോതി എന്ന് പറഞ്ഞു. ഈ തത്പദം എന്താണ്? ആ പദത്തെ, ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഏതാണ് ആ പദം? അതടുത്ത് പറയുന്നു, വിശദീകരിക്കുന്നു. വിജ്ഞാന സാരധരി യസ്തു മനപ്രഗ്രഹ വന്നരഹ സ്വധ്വന പരം ആപ്നോതി തദ്വിഷ്ണു പരമം പദം. വിജ്ഞാന സാരഥർ യസ്തു യഹതു വിജ്ഞാന സാരഥി. വിവേകമുള്ള സാരഥിയോടുകൂടിയവൻ, വിവേകമുള്ള ബുദ്ധിയോടുകൂടിയവൻ ജീവൻ, യഹ വിവേക ബുദ്ധി സാരഥി. വിവേകബുദ്ധിയുള്ള ആ സാരഥിയോടുകൂടിയവൻ, വിവേകമുള്ള ബുദ്ധിയോടുകൂടിയ ആ ജീവൻ, ജീവാത്മാവ്. പൂർവോക്ത പ്രഗ്രഹവാൻ, അതിനെ വിശദീകരിക്കുന്നു. മുമ്പ് പറഞ്ഞാണത് കടിഞ്ഞാൺ, നല്ല കടിഞ്ഞാണോടുകൂടിയവൻ. പ്രഗ്രഹീത മനാഹ, നിയന്ത്രണമുള്ള മനസ്സോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയുന്നു സമാഹിത ചിത്ത, സമാഹിതമായ ഏകാഗ്രമായ ചിത്തത്തോടുകൂടിയവൻ, മനസ്സോടുകൂടിയവൻ, നിയന്ത്രണമുള്ള മനസ്സോടുകൂടിയവൻ. നിയന്ത്രണമുള്ള മനസ്സിന് ഏകാഗ്രതയുണ്ടാവും. ഏകമായ അഗ്രം വിഷയം, ഏകമായ പരമാത്മാവ്, ഏകം പരമാത്മാവാണ്. ആ പരമാത്മാവുന്ന അഗ്രം വിഷയത്തോടു കൂടിയവൻ, അവന്റെ മനസ്സിൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. പരമാത്മബോധത്തോടു കൂടിയവൻ എന്ന് ചുരുക്കും. അതാണ് ഏകാഗ്ര ചിത്തം. പരമാത്മബോധത്തോടു കൂടിയ മനസ്സ്, വിഷയബോധത്തോടു കൂടിയതല്ല. അങ്ങനെയുള്ള മനസ്സോടു കൂടിയവൻ, അതെല്ലാം ജന്മനാൾ തന്നെ വരണം. ഭക്തൻ ശുചി, അവൻ ശുചിയായിരിക്കും. എന്ന് ശുചിയായിരിക്കും? ജനനം മുതൽ ഈ ശരീരം പതിക്കുന്നത് വരെ അവൻ ശുചിയായിരിക്കും. അവന്റെ മനസ്സിൽ സത്യമേ കാണത്തുള്ളൂ. അവന്റെ മനസ്സ് നിഷ്കളങ്കമായിരിക്കും, പരിശുദ്ധമായിരിക്കും. അങ്ങനെയുള്ള നരഹ വിദ്വാൻ, അവൻ വിവേകിയായിരിക്കും, വിദ്വാനായിരിക്കും. ആത്മബോധം, അതാണ് വിദ്യ. ആ വിദ്യയോടുകൂടിയവനായിരിക്കും അവൻ. എന്ത് ചെയ്യുന്നു? സഹ അധ്വന പരം പാരം അധ്വന സംസാരഗതേഹി. ഈ സംസാരമാർഗം, ജനന മരണം, ഇതിന്റെ പാരം മറുകര പരമേവ ശ്രേഷ്ഠമാണ്. മറുകര പരം ശ്രേഷ്ഠം, ശ്രേഷ്ഠമായ മറുകര. ഈ സംസാരത്തിന്റെ, ജനന മരണ സംസാരത്തിന്റെ മറുകരയെ അധിഗന്ധവ്യം, പ്രാപിക്കാൻ അർഹനായിത്തീരുന്നു, അവൻ പ്രാപിക്കുന്നു. ഇത്യേത്, ഇതാണ് അതിന്റെ താല്പര്യം. അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു, ഈ ജന്മത്തിൽ തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇത്യേത് ആപ്നോതി എന്ന് പറഞ്ഞാൽ എന്താണ്? മുച്ഛ്യതേ സർവസംസാരബന്ധനൈഹി, സർവസംസാരബന്ധനങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. സംസാരബന്ധനങ്ങൾ മുഖ്യമായിട്ട് വരുന്നത് ജന്മം, അതിനെ കൂടെ തുടർന്നു വരുന്ന ജീവിതം, അതിന് വരുന്ന രാഗദ്വേഷാദികൾ, കാമക്രോധാദികൾ, അതിന്റെ ഫലമായി വരുന്ന കർമ്മം, ഇതിൽ നിന്നെല്ലാം അവൻ മുക്തനായിത്തീരുന്നു. സർവസംസാര ബന്ധനങ്ങളിൽ നിന്നും അവൻ മുക്തനായിത്തീരുന്നു ഈ ജന്മത്തിൽ തന്നെ. അങ്ങനെ അവൻ എത്തിച്ചേരുന്ന അവസ്ഥ, ഈ ജന്മത്തിൽ തന്നെ എത്തിച്ചേരുന്നു, ഒരിക്കലും തിരിച്ചു വരാത്ത ആ, ഇവിടെ പറഞ്ഞത് പാരം മറുകര, പിന്നെ പറഞ്ഞു പരം അത് ശ്രേഷ്ഠമാണെന്നും പറഞ്ഞു. ആ ശ്രേഷ്ഠമായ മറുകര അതെന്താണ്? അവർ തദ് വിഷ്ണുഹു, അത് വിഷ്ണുവിന്റെ, വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ നമ്മൾ സങ്കുചിതമായ ഒരു ദേവതാ രൂപത്തിലെടുക്കരുത്, മറിച്ച് വ്യാപനശീലസ്യ ബ്രഹ്മണ, വ്യാപനശീലത്തോടുകൂടിയ സർവവ്യാപിയായിരിക്കുന്ന, അത് പ്രത്യേകം പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ലോകത്തിരിക്കുന്ന ഒരു പ്രത്യേക ദേവതയല്ല അത്, ആ ഭാവന അല്ല ഇവിടെ വേണ്ടത്. വ്യാപനശീലനാണ് എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മണ, പരബ്രഹ്മത്തിന്റെ, പരമാത്മന, പരമാത്മാവിന്റെ. ആ പരമാത്മാവിന്റെ മറ്റൊരു പേരാണ് വാസുദേവാഖ്യസ്യ, അതാണ് വാസുദേവൻ. വാസുദേവൻ എന്ന് പറയുന്നത് സർവലോകത്തിനും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവാണ്. ആ പരമാത്മാവിന്റെ പരമം പ്രകൃഷ്ടം പദം സ്ഥാനം, ആ പരമമായ പ്രകൃഷ്ടമായ ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ ആ സ്ഥാനം, സതത്വം എന്നുവെച്ചാൽ സ്വരൂപം, ആ പരമാത്മസ്വരൂപത്തെ സതത്വം, ആ പരമാത്മസ്വരൂപത്തെ ചെയ്ത് അസോ വിദ്വാൻ പ്രാപ്നോതി, ഈ വിദ്വാൻ, ഈ വിവേകി പ്രാപിക്കുന്നു, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. സർവവ്യാപനശീല പരമാത്മാവിന്റെ സ്വരൂപപ്രാപ്തി, ആ പരമാത്മസ്വരൂപത്തിലുള്ള സ്ഥിതി, താൻ ജീവനില്ല, തനിക്ക് സംസാരബന്ധമില്ല, താൻ നിത്യമുക്തനായ ഈശ്വരസ്വരൂപിയാണ്, പരമാത്മസ്വരൂപിയാണ് എന്ന നിലയിലുള്ള സ്ഥിതി, ആ അനുഭൂതിയിലുള്ള സ്ഥിതി, അതിനെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു, അതാണ് എന്റെ പരമമായ ഫലം എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് വിവേകം, ബുദ്ധിക്ക് വേണ്ടത്ര വിവേകം വന്നു കഴിഞ്ഞാൽ, ആ വിവേകത്തോടുകൂടി ജനിക്കുന്ന ഒരുവൻ, അവൻ വർത്തമാന ജന്മത്തിൽ തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്. അല്ല, അതിന് കളങ്കങ്ങളെല്ലാം വന്നു കഴിഞ്ഞാലോ? കളങ്കങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ താമസം വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിജ്ഞാന സാരധൃഗ്യസ്തു മനഃപ്രഗ്രഹവാന്നര സോധന പരം ആപ്നോതി തദ് വിഷ്ണോഹു പരമം പദം. ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭക്തകൃതിക്ക് മുമ്പോട്ട് പോവാം. ആർക്കെങ്കിലും സംശയം ഒന്നുമില്ലല്ലോ? സംശയമൊന്നുമില്ലെങ്കിലും മുമ്പോട്ട് പോകണ്ട, ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. അങ്ങനെ പരമപദത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് നല്ലത്.